SBS Radio. നമസ്കാരം, ഡോക്ടർ ഗിരീഷ് നായർ, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ഡോക്ടർ ഗിരീഷ്, പാർക്കിൻസൺസ് രോഗത്തിന്റെ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ഓസ്ട്രേലിയയിലെ തന്നെ ആദ്യത്തെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു ഡോക്ടർ ഗിരീഷ് നേതൃത്വം നൽകിയ ടീം. അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ. എന്തായാലും ഡോക്ടർ ഗിരീഷ്, ഈ ശസ്ത്രക്രിയയെ കുറിച്ച് തന്നെ ആദ്യം ഒന്ന് പറഞ്ഞു തുടങ്ങാമോ?
പാർക്കിൻസൺസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, തലച്ചോറിനകത്തൊരു ഡോപ്പമീൻ എന്നും പറഞ്ഞിട്ടൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ, അതിന് കുറവ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കൈക്ക് വിറയില്, നടക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ ഫേസിലൊക്കെ എക്സ്പ്രഷനൊക്കെ വ്യത്യാസം വരിക, അങ്ങനെ വളരെ എന്താ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഡെബിലിറ്റേറ്റിംഗ് ആയിട്ട് മനുഷ്യൻ ഒരു പേഷ്യന്റ് ഒത്തിരി ഒരു ഡിപ്പെൻഡന്റ് ആകുന്ന രീതിയിൽ ഉള്ള ഒരു അസുഖമാണ്. അപ്പൊ അത് മെയിനായിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആദ്യം മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കും. അതായത് ആ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ കുറയുന്നത് മരുന്ന് വഴി റീപ്ലേസ് ചെയ്യും. പക്ഷെ ഒരു ഏതാണ്ട് ഒരു 10-15% ആൾക്കാരിൽ സമയം പോകുന്തോറും അവർക്ക് പല പല ബുദ്ധിമുട്ടുകളുണ്ടാകും. അതായത് ഈ മരുന്നിനോടുള്ള ടോളറൻസ് കുറയും, മാത്രമല്ല പാർക്കിൻസൺസ് ഡിസീസ് തന്നെ മുമ്പോട്ട് പോകുമ്പോൾ മരുന്നുകൾ വർക്കാകാതെയും ചിലവർക്ക് മരുന്നിന്റെ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകുന്ന കൊണ്ട് ആ ചികിത്സാ രീതി തുടരാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നും പറഞ്ഞൊരു ചികിത്സാ രീതിയുണ്ട്. അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹാർട്ടിൽ പേസ് മേക്കർ വെക്കുന്ന പോലെ തന്നെ നമ്മൾ രണ്ട് വയർ തലച്ചോറിന്റെ വളരെ കൃത്രിമമായ ഭാഗത്ത് വെച്ചിട്ട് അതിനെ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും, പേസ് മേക്കർ പോലത്തെ ഒരു ബാറ്ററി. എന്നിട്ട് അതുവഴി നമ്മൾ അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഈ പാർക്കിൻസൺസിന്റെ മെയിൻ ആയിട്ടുള്ള സിംപ്റ്റംസ്, അതായത് വിറയില്, കൈയും കാലും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാഴിക, പിന്നെ ചിലപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ്, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇതിപ്പോൾ ഓസ്ട്രേലിയയിൽ ഇത്തരത്തിൽ നടക്കുന്ന ആദ്യ ശസ്ത്രക്രിയയായിട്ടാണല്ലോ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനായി നിലവിൽ എന്ത് പരിഹാര മാർഗമാണ് ഉള്ളത്?
ഈ ഇപ്പൊ നിലവിൽ ഡീപ് ബ്രെയിൻ സിമുലേഷൻ ചെയ്തുകൊണ്ടിരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിന്റെ ഫ്രെയിം ഉണ്ട്, ഒരു ആ ഫ്രെയിം നമ്മൾ പേഷ്യന്റിന്റെ തലയിലേക്ക് ഒരു 4 മെറ്റൽ സ്ക്രൂ വെച്ചിട്ട് തലയിൽ ഫിക്സ് ചെയ്യും. എന്നിട്ട് ആ ഫിക്സ് ചെയ്തിട്ട് ആ ഫ്രെയിം വെച്ചുകൊണ്ട് പേഷ്യനെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ട് ആ സ്കാനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് പിന്നെ തലച്ചോറിനകത്തേക്ക് നമ്മൾ ഈ വയറ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഡീപ് ബ്രെയിൻ സിമുലേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ വയറ് പ്ലേസ് ചെയ്യുന്ന ലൊക്കേഷൻ, അതിനേതാണ്ട് ഒരു 12 to 14 millimeter സൈസേ ഉള്ളു ആ ലൊക്കേഷന്. ആ ലൊക്കേഷനിൽ തന്നെ ഒരു 2-3 millimeterനകം നമ്മളിതിനെ അക്യുറേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണം. ആ ലൊക്കേഷൻ അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തില്ലേല് എഫക്റ്റ് ഉണ്ടാകത്തില്ല, മാത്രമല്ല സൈഡ് ഇഫക്ട്സും ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരത്തെ തൊട്ട് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റൽ ഫ്രെയിം തലയിൽ പിടിപ്പിച്ച് അത് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു 4-5-6 മണിക്കൂർ എടുക്കുന്ന ഓപ്പറേഷൻ പേഷ്യന്റ് മുഴുക്ക സമയം ഉണർന്നു ഇരിക്കണം. എന്നിട്ട് നമ്മൾ ഈ വയർ പ്ലേസ് ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിച്ച് വയർ ഇംപ്ലാന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക തരം സ്കാൻ എടുത്തിട്ട് ആ സ്കാനിൽ നിന്ന് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിച്ച് പേഷ്യന്റ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു 3D printed ഒരു ഫ്രെയിം ഉണ്ടാക്കും. എന്നിട്ട് ഓപ്പറേഷന്റെ ദിവസം ആ ഫ്രെയിം മാത്രം, ഒരു നേരത്തെ ഫ്രെയിമിനെക്കാട്ടൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം നമ്മൾ തലയിലേക്ക് പിടിപ്പിച്ചിട്ട് ഈ ഓപ്പറേഷൻ ചെയ്യും. പിന്നെ ഇപ്രാവശ്യം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിൽ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പേഷ്യന്റിനെ ഓപ്പറേഷൻ റൂമിൽ നിന്ന് നേരെ MRI സ്കാൻ റൂമിലേക്ക് മാറ്റി ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ അക്യൂറസി ടെസ്റ്റ് ചെയ്ത്, അതായത് നമ്മൾ വയറിൻ ഈ ഇംപ്ലാന്റ് ചെയ്യുന്ന വയറ് ലൊക്കേറ്റ് ചെയ്യാൻ എവിടെ ഉദ്ദേശിച്ചിരുന്നോ അതേ സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിയെന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് തീർക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വെരിഫൈ ചെയ്ത് അക്യൂറസി ടെസ്റ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പൊ എത്ര നാളത്തെ ഗവേഷണങ്ങൾക്കും അല്ലെങ്കിൽ പരിശ്രമങ്ങൾക്കും ഒക്കെ ശേഷമാണ് ഈ ശസ്ത്രക്രിയ ഇപ്പോൾ വിജയകരമായി ചെയ്യാൻ കഴിഞ്ഞത്?
ഇത് ഇപ്പൊ ഇതിന്റെയൊക്കെ ഇതൊക്കെ നമുക്ക് വരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മുടെ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. അതായത് നമ്മൾ ഞാൻ ലോകത്ത് വേറെ ചില സ്ഥലത്ത് കോൺഫറൻസുകളിലും മീറ്റിംഗിലും ഒക്കെ പോകുമ്പോൾ അമേരിക്കയിലൊക്കെ ഇത് നേരത്തെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഓസ്ട്രേലിയയിലേക്ക് അങ്ങനെ ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് എല്ലാ ആശുപത്രികളിലും ഓപ്പറേഷൻ റൂമിനകത്ത് തന്നെ MRI സ്കാൻ മെഷീൻ ഇല്ല. അപ്പൊ നമുക്ക് റോയൽ മെൽബോൺ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ കൊല്ലം തൊട്ട് നമുക്ക് ആ ഒരു സൗകര്യം ഉണ്ട്. അതായത് ഒരു ഒരു ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ MRI സ്കാൻ ഉള്ള ഓപ്പറേറ്റിംഗ് തിയേറ്റർ ഉണ്ട്. പിന്നെ ആ ഒരു ഫെസിലിറ്റി വന്നതിന് ശേഷം നമ്മള് ഈ ഫ്രെയിം ഉണ്ടാക്കുന്ന കമ്പനി ഓസ്ട്രേലിയൻ കമ്പനി അല്ല, അതിപ്പോഴും ഉണ്ടാക്കുന്നത് അമേരിക്ക തന്നെയാണ്. അപ്പൊ അത് അങ്ങനെ രണ്ടു മൂന്ന് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് കുറെ ടെസ്റ്റ് ചെയ്ത് നമ്മള് ഇത് ചെയ്യാൻ, മെയിനായിട്ട് നമുക്ക് ഇതിന് അക്യുറസി നമുക്ക് വേണ്ട രീതിയിലുള്ള അക്യുറസി കിട്ടും എന്നൊക്കെ ഉള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം ഒരു 5-6 മാസം എടുത്തതിന് ശേഷമാണ് ഇത് ഇവിടെ ചെയ്തു തുടങ്ങിയത്.
ഡോക്ടർ ഗിരീഷ്, ഏതാണ്ട് 2 വർഷം മുൻപ് പാർക്കിൻസൺസ് രോഗത്തിനായി ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്റ്റെം സെൽ ശസ്ത്രക്രിയ താങ്കൾ നടത്തിയിരുന്നു. അന്ന് SBS മലയാളത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ശസ്ത്രക്രിയ അതിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്?
അപ്പൊ ഇത് രണ്ടും വളരെ വ്യത്യസ്തമാണ്. ഇപ്പൊ ഈ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് നമ്മള് പേഷ്യന്റിനോട് പറയുന്ന, അതായത് പാർക്കിൻസൺസിന്റെ ചികിത്സയല്ല. ഡീപ് ബ്രെയിൻ സിമുലേഷൻ എന്ന് പറയുന്ന ചികിത്സ പാർക്കിൻസൺസ് കൊണ്ട് ഉണ്ടാകുന്ന സിംറ്റംസിന് വേണ്ടിയിട്ടുള്ള കൺട്രോളാണ്. അപ്പം ഈ സിംറ്റംസ് കൺട്രോൾ ആവുമെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ പാർക്കിൻസൺസ്, അതായത് ഈ ഡോപ്പമിന്റെ അളവ് കുറയുന്നത് ആ അസുഖം പുറകില് അപ്പോഴും മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. അപ്പൊ നമ്മൾ പേഷ്യന്റിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഡീപ് ബ്രെയിൻ സിമുലേഷൻ ചെയ്താൽ അറൗണ്ട് ഒരു 6 to 10 years നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫിന്റെ ഇമ്പ്രൂവ്മെന്റ് വരുമെന്നേ ഉള്ളൂ. പക്ഷെ ഒരു 10 years 12 years ഒക്കെ ആകുമ്പോഴത്തേനെ സാധാരണ നമ്മൾ കാണുന്ന മെജോറിറ്റി ആൾക്കാരിൽ ഈ ഡീപ് ബ്രെയിൻ സിമുലേഷൻ നമ്മൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിപ്പിച്ചാലും അവർക്ക് പിന്നെയും സിംറ്റംസ് വന്നു തുടങ്ങാം. പക്ഷെ നമ്മൾ നേരത്തെ സ്റ്റെം സെൽ ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ശ്രമിക്കുന്നത്, അതായത് ഈ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന സെല്ലുകൾ നശിച്ചു പോകുന്നുണ്ട് തലച്ചോറിനകത്ത്, അതുകൊണ്ടാണ് പാർക്കിൻസൺസ് വരുന്നത്. അപ്പൊ സ്റ്റെം സെൽസ് അവിടെ നിക്ഷേപിക്കുന്നത് കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൽസ് ഡോപ്പമിൻ ഉണ്ടാക്കി തുടങ്ങണം. അപ്പൊ അത് പാർക്കിൻസൺസിന്റെ ഒരു ചികിത്സയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഡീപ് ബ്രെയിൻ സിമുലേഷൻ എന്ന് പറയുന്ന പാർക്കിൻസൺസിന്റെ ചികിത്സയല്ല, പാർക്കിൻസൺസിന്റെ സിംറ്റം കൺട്രോൾ മാത്രമാണ്.
ഓക്കെ, ഇപ്പോൾ നടത്തിയ ഈ ശസ്ത്രക്രിയ എത്രത്തോളം റിസ്കിയാണ്, അല്ലെ എത്രത്തോളം അപകട സാധ്യതയുണ്ട്?
സർജറി ഇപ്പൊ ഈ പാർക്കിൻസൺസിന് വേണ്ടിയിട്ട് ഡീപ് ബ്രെയിൻ സിമുലേഷൻ സർജറി ഇപ്പൊ എല്ലാവർക്കും, എല്ലാ പാർക്കിൻസൺസ് പേഷ്യൻസിനും ഡീപ് ബ്രെയിൻ സിമുലേഷൻ ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് നമ്മൾ വളരെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് മാത്രമേ ഡീപ് ബ്രെയിൻ സിമുലേഷൻ എഫക്റ്റീവ് ആകത്തുള്ളൂ. ആ പേഷ്യൻസിന് നമ്മൾ പറയുന്നത് റിസ്ക്സ് ഉണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വയർ പ്ലേസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റും വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയാസിലേക്കാണ് വെക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ആൾപ്പാടെ സൈസ് എന്ന് പറയുന്ന ഒരു 0.5 millimeter സൈസ് ഉള്ള ഒരു സ്ട്രക്ചറിനകത്തേക്കാണ് നമ്മൾ ഈ വയർ പ്ലേസ് ചെയ്യുന്നത്. പക്ഷെ കാലാകാലങ്ങളായിട്ട് ഇതിപ്പോ ഏതാണ്ട് ഒരു 15-20 കൊല്ലമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അത് വളരെ സേഫ് ആയിട്ടാണ്, നമുക്ക് റിസ്ക് പ്രൊഫൈൽ ലോ ആണ്. എങ്കിലും റിസ്ക്സ് ഉണ്ട്. അതായത് തലച്ചോറിനകത്തേക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പം എപ്പോഴാന്ന് വെച്ചാലും അതിന് റിസ്ക് ഉണ്ട്. ഒരു സ്ട്രോക്ക് ഉണ്ടാകാം, നമ്മൾ പ്ലേസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ജീവൻ വരെ അപായപ്പെടാം. അപ്പോ നമ്മൾ കുറെ കാലമായിട്ട് ഇത് ചെയ്യുന്നതും കൊണ്ട് നമ്മൾ വലിയ അതിന്റെ അഡിക്വേറ്റ് ഉള്ള പ്രിക്കോഷൻസ് എടുത്ത് റിസ്ക് വളരെ കുറച്ചാണ് ചെയ്യുന്നത്.
ഓക്കെ, എത്ര മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണിത്?
ഇപ്പൊ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് 6-7 മണിക്കൂർ വരെയൊക്കെ എടുക്കാം. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ട്. ഈ 5-6 മണിക്കൂർ നമ്മൾ ഈ ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയും ഫൈനലി നമ്മൾ കറക്റ്റ് ലൊക്കേഷനിലേക്ക് പേഷ്യന്റിന് തലയിലേക്ക് ഫ്രെയിം പിടിപ്പിക്കുന്ന തൊട്ട് ഓപ്പറേഷൻ തീരുന്നത് വരെ 6-7 മണിക്കൂർ എടുക്കാം. അപ്പൊ ആ ഫുൾ കാലഘട്ടത്തേക്ക് പേഷ്യൻസിനെ തല അനക്കാതെ സ്റ്റില്ലായിട്ട് നമ്മൾ ഈ ഫ്രെയിമെ ഫിക്സ് ചെയ്ത് വെക്കും. അത് പ്രത്യേകിച്ച് 60-70 വയസ്സുള്ള പേഷ്യൻസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അത്രയും നേരം സ്റ്റില്ലായിട്ട് ഇരിക്കാനും അതിനുശേഷം അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടും പിന്നെ ഈ ട്രെമേഴ്സ് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു രീതിയെക്കുറിച്ച് കൺസിഡർ ചെയ്തത്. ഇപ്പോ ചെയ്യുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് ടൈം ഏതാണ്ട് ഒരു ഹാഫ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. ഒരു നേരത്തെ 6 മണിക്കൂർ എടുക്കൊണ്ടിരുന്ന ഓപ്പറേഷൻ ഇപ്പൊ നമുക്ക് ഏതാണ്ട് ഒരു 2.5-3 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും.
ഓക്കെ ഓക്കെ. അപ്പൊ ഈ ശസ്ത്രക്രിയക്ക് ശേഷം നിയന്ത്രണത്തിലായിരിക്കുന്ന രോഗലക്ഷണങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ?
ഇല്ല, സിംപ്റ്റംസ് തിരിച്ച് ഇപ്പൊ ഡീപ് ബ്രെയിൻ സിമുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻസിന് പറയുന്ന അഡ്വാൻറ്റേജസ് രണ്ടാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരുടെ സിംപ്റ്റംസ് കൺട്രോൾ ആവും, അതായത് ഏതാണ്ട് ഒരു 70-80% വരെ ഇമ്പ്രൂവ്മെന്റ് വരാമെന്നുള്ളത് നമ്മൾ പറയും. പിന്നെ അതിന് വേറൊരു ബെനിഫിഷ്യൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 30% ആൾക്കാരിൽ അവര് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. പാർക്കിൻസൺസിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോപ്പമിന്റെ അളവ് കുറയും, കൂടുതൽ കൂടുതൽ സെല്ലുകൾ നശിച്ചു പോകുമ്പോൾ മരുന്നിന്റെ അളവ് കൂടിക്കൂടി വരും. ഒരു മരുന്നല്ല, പിന്നെ 2 മരുന്ന് 3 മരുന്ന്, ഇങ്ങനെ പല മരുന്നുകളുടെ എണ്ണവും കൂടി വരും. അപ്പോൾ സമയം പോകുന്തോറും ആ മരുന്നിന്റെ എഫക്റ്റും കുറയും, മാത്രമല്ല അതിന്റെ സൈഡ് ഇഫക്ട്സും വന്നു തുടങ്ങും. അപ്പോൾ ഈ ഡീപ് ബ്രെയിൻ സിമുലേഷൻ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് അഡ്വാൻറ്റേജ് രണ്ട് തരത്തിലാണ്. ഒന്ന്, മരുന്നിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. രണ്ട്, ഒരു ഏതാണ്ട് ഒരു അപ് ടു 7-10 years നല്ല സിംപ്റ്റം കൺട്രോൾ കിട്ടും. അതിനുശേഷം ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും ഡീപ് ബ്രെയിൻ സിമുലേഷൻ നമ്മൾ ഏറ്റവും മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം രണ്ടാമത് സിംപ്റ്റംസ് വന്നു തുടങ്ങിയാൽ നമുക്കപ്പോൾ ഈ നിർത്തിയ മരുന്നുകൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും.
തീർച്ചയായിട്ടും. ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ പാർക്കിൻസൺ സിംറ്റംസ് ഉള്ള അല്ലെങ്കിൽ പാർക്കിൻസൺസിന്റെ രോഗലക്ഷണങ്ങളുള്ള എല്ലാവർക്കും ഈ ശസ്ത്രക്രിയക്ക് വിധേയമാകാമോ?
ഇല്ല, അതാണ് ഇതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പാർക്കിൻസൺസ് നമ്മൾ ഒരു ഒരു പേരിട്ട ഒരു ഡയഗ്നോസിസ് കൊടുക്കുമെന്ന് പറഞ്ഞാലും പാർക്കിൻസൺസിനകത്ത് തന്നെ പല പല കോമ്പണൻസ് ഉണ്ട്. അതായത് നമ്മൾ കോമൺ ആയിട്ട് പാർക്കിൻസൺസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് കൈക്കും കാലിനും വിറയില്, നടക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ ഈ ചിലരെ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ നടക്കുമ്പം കൈക്ക് വലിയ ആം സ്വിങ് ഇല്ല നടക്കുക, അല്ലെങ്കിൽ നടക്കുമ്പം ചിലവരിങ്ങനെ മുമ്പോട്ട് കൂനി കൂടുതൽ കൂടുതൽ നടന്ന് ചിലപ്പോൾ വീഴാൻ പോവുക, ആ ടൈപ്പ്. അങ്ങനത്തെ ഒക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ്. പക്ഷേ ഈ സിംറ്റംസ് എല്ലാവർക്കും സിമിലർ ആണെങ്കിലും അതിനകത്ത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-15% ആൾക്കാർ മാത്രമേ ഡീപ് ബ്രെയിൻ സിമുലേഷൻ എന്നുള്ള ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ആ കാറ്റഗറി ആൾക്കാരെ ഇപ്പൊ ഒരു പേഷ്യന്റ് നമ്മുടെ അടുക്കലേക്ക് ഇപ്പം ഡീപ് ബ്രെയിൻ സിമുലേഷൻ എലിജിബിൾ ആണോ എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റിന്റെ ജനറൽ പ്രാക്ടീഷണറോ വല്ല നമ്മുടെ അടുക്കലേക്ക് റെഫർ ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് വേറെ ഒത്തിരി ടെസ്റ്റുകൾ ചെയ്യും. അതായത് ഒരു കൈനറ്റോഗ്രാം എന്നും പറഞ്ഞൊരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പേഷ്യന്റിന്റെ കയ്യിൽ ഒരു വാച്ച് കെട്ടി അത് ഏതാണ്ട് ഒരാഴ്ച 2 ആഴ്ച പേഷ്യന്റിന് ഏത് നേരം കയ്യെ കെട്ടാൻ ഒരു വാച്ച് കൊടുക്കും. എന്നിട്ട് ആ വാച്ച് പിന്നെ എടുത്തിട്ട് നമ്മൾ അതിനകത്തുനിന്ന് കുറെ ഗ്രാഫ്സ് വരും നമുക്ക്. ആ ഗ്രാഫിൽ കൂടെ നമുക്ക് പേഷ്യന്റിന്റെ ട്രെമറ്, നോർമൽ മൂവ്മെന്റ്സ് ഇതിനെ കുറിച്ചൊക്കെ ഒരു നല്ല ധാരണ കിട്ടും. പിന്നെ ഡോപ്പമിൻ ചാലഞ്ച് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ പല ടെസ്റ്റുകൾ ചെയ്ത് പിന്നെ നമ്മൾ സാധാരണ ഒരു ന്യൂറോളജിസ്റ്റിന്റെ കൂടെ ഒരു കേസ് കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് സിംറ്റംസും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ട്രീറ്റ്മെന്റ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് റഫ്ലി അറൌണ്ട് 10-15%.
ഓ, അത്രയും പേർക്കേ ഇതിന് എലിജിബിൾ ആവത്തുള്ളൂ എന്നാണ്?
ആവത്തുള്ളൂ. പക്ഷെ എലിജിബിൾ ആയിട്ട് ഉള്ളവർക്ക് ഈ ഇങ്ങനെ ഒരു ഡീപ് ബ്രെയിൻ സിമുലേഷൻ സർജറി ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ എഫക്ട്സ് ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ആണ്. അതായത് ഈ ഇപ്പം ഈ പറയുന്ന പേഷ്യന്റിന്റെ വീഡിയോസിൽ തന്നെ കണ്ടതാണ്. അതായത് കൈ ഇങ്ങനെ കൺട്രോൾ ചെയ്യാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട്ലറി ഒന്ന് യൂസ് ചെയ്ത് ആഹാരം കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിറയിലുള്ള ആൾക്കാര് ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആവും. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സർജറി ചെയ്ത് കഴിയുമ്പോൾ ബെനിഫിറ്റ്സ് ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ആണ്.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ഡോക്ടർ ഗിരീഷ് നായർ, ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തോട് വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു സാർ.
Enjoy more stories in your language by visiting sbs.com.au.